ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്ത നമുക്ക് പ്രയോജനകരമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കാൻ ഇടയാകുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതമരുളുന്നു. നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും തുടർന്നും ഈ സമയങ്ങളിൽ ഒരുമിച്ച് ചേരുവാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി ഞങ്ങൾ അല്പസമയം ചിലവഴിക്കുമ്പോൾ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നയിക്കുമാറാകണമേ. ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജീവിതത്തിന് പ്രയോജനകരമാക്കി പ്രചോദനം കൊണ്ടുവരുന്നതാക്കി അങ്ങ് തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:15. യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവരോട് പറഞ്ഞതായ ചില കാര്യങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം, ഒരു മാതൃക വെച്ചിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമുക്ക് മാനുഷിക ജീവിതത്തിൽ നിന്നും ഉയർത്തി ആത്മീകപരമായ ഒരു ജീവിതത്തിലൂടെ നടത്തി നിത്യമായ ജീവിതത്തിലേക്ക് എത്തിച്ചേർക്കുന്ന മാർഗങ്ങൾ, മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. യേശു കർത്താവ് കാണിച്ച ചില മാതൃകകൾ ജീവിതത്തിൽ പകർത്തുന്നത് നമ്മുടെ ജീവിത അഭിവൃദ്ധിക്ക്, ആത്മീക ജീവിത അഭിവൃദ്ധിക്ക് അഭികാമ്യമാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും യേശുവിൻ്റെ മാതൃകകളെ അല്ലെങ്കിൽ അവൻ്റെ മാർഗങ്ങളെ നമ്മൾ സ്വീകരിക്കുവാൻ, അതിൽ നടക്കുവാൻ നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നാം വ്യതിചലിക്കാത്ത യാത്രികരായി തീരും. അതിന് നമ്മൾ യേശുവിൻ്റെ മാതൃകകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്പസമയം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിനുവേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം. എങ്കിലും നമുക്ക് അല്പസമയം കൂടെ ഈ ഒരു ചിന്തയുമായി, യേശു നമ്മുടെ ഉത്തമ മാതൃകയാണ് എന്നുള്ള ചിന്തയോടുകൂടെ, അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഇനിയും പകർത്താനുള്ളത്, എന്തൊക്കെയാണ് നമ്മൾക്ക് മാറ്റം വരുത്താനുള്ളത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ അവൻ്റെ ജീവിതം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഉത്തമമാണ്. കാരണം അവൻ്റെ ജീവിതം പഠിച്ച് നമ്മൾ വളർന്നു വരികയാണെങ്കിൽ, നമ്മൾ വളരണമെങ്കിൽ തന്നെയും യേശുവിനെ പോലെ ആയിത്തീരാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അവൻ്റെ മാതൃകകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് യേശു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് മത നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായതെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ മത നേതാക്കന്മാരുടേതായിട്ടുള്ള സ്വാധീനം വളരെയധികം ശക്തമായി നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ദൃഢമായ മത സമ്പ്രദായങ്ങൾ നിലവിൽ നിന്നിരുന്ന ഒരു കാലത്ത് യേശുവിനെ പോലെയുള്ള ഏറ്റവും സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ആരും അറിയാത്ത അജ്ഞാതമായ ഒരു മൂലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ എന്തൊക്കെയോ ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുകയും യേശുവിൻ്റെ സ്വാധീനം വളരാൻ ഇടയാകുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതവും വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിൽ സഞ്ചരിക്കുവാനുള്ള വഴി ഒരുക്കും കർത്താവ്. നാം യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള വാക്കുകളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള ചിന്തകളിൽ നിന്നും ആ ചിന്ത മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ ശ്രമിച്ച കർത്താവിൻ്റെ വഴികളും ഒക്കെ ഒരു മാതൃകയാക്കിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വ്യക്തി ജീവിതം മാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ എങ്ങനെ നമുക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠമായ രീതിയിൽ വരെ നമ്മൾ എത്തിച്ചേരുവാൻ ഇടയാകും. നാം അവൻ്റെ ഉപമകളിൽ ഒന്ന് കടന്നു പോകുകയാണെങ്കിൽ, നാം ആ കർത്താവിൻ്റെതായിട്ടുള്ള രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഉറപ്പായിട്ടും നമ്മുടെ ആത്മീയ യാത്രയും അത് കുറച്ചുകൂടെ വ്യക്തതയും കുറച്ചുകൂടെ സുഗമമായിട്ടും മാറുവാനിടയാകും. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും യേശുവിൻ്റെ മാതൃക പിന്തുടരുന്നത് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു പ്രേരണയും ഒരു പ്രചോദനവും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മാതൃക നമ്മൾ പിന്തുടരണമെന്ന് പറയാനുള്ള കാരണം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്തുടരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതും നിങ്ങളോട് പ്രസംഗിച്ചതും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതും നിങ്ങൾക്ക് നിങ്ങളെ സൗഖ്യമാക്കിയതും. അങ്ങനെ ഈ ലോകത്തിൽ ഞാൻ വന്നത് തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ കർത്താവിനെ മനസ്സിലാക്കുന്ന വ്യക്തികൾ, കർത്താവിൻ്റെ മാർഗത്തെ അംഗീകരിക്കുന്ന വ്യക്തികൾ എങ്ങനെ അതിൽ കൂടെ നടക്കുവാനും എങ്ങനെ സഞ്ചരിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി അത് നമുക്കൊരു മാതൃകയാണ്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്നാമതായിട്ട് പത്രോസിൻ്റെ ലേഖനം, ഒന്നാമത്തെ പത്രോസിൻ്റെ ലേഖനം 2:22 ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനു മുമ്പായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അമ്പെയ്ത്ത് മത്സരം വീക്ഷിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒളിമ്പിക്സിൻ്റെയൊക്കെ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലങ്ങളിലാണെങ്കിൽ പോലും അമ്പെയ്ത്ത് മത്സരം ഒരു പ്രധാന ഇനം തന്നെയാണ്. ഇന്ത്യ വളരെയധികം നേട്ടം കൈവരിച്ച ഒരു മേഖല കൂടിയാണ് അമ്പെയ്ത്ത് മത്സരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമ്പെയ്ത്ത് മത്സരം കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, തൻ്റെ കയ്യിലിരിക്കുന്ന വില്ലിൽ നിന്നും തൊടുത്തു വിടുന്നതായിട്ടുള്ള അമ്പ് അത് കൃത്യമായി അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് അവർ ആഞ്ഞു വലിച്ചതിൻ്റെ വില്ലിൻ്റെ ഞാൻ ആഞ്ഞു വലിച്ചതിൽ നിന്ന് വിടണം. അപ്പോൾ ഈ പാഞ്ഞു പോകുന്ന അമ്പ് വായുവിലൂടെ ഹുങ്കാര ശബ്ദമൊരുക്കി അത് ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ലക്ഷ്യം ഒന്ന് മാറുകയോ അല്ലെങ്കിൽ അമ്പ് വില്ല് പിടിച്ചിരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ സ്ഥാനം തെറ്റായ ദിശയിലൊക്കെ ആണെങ്കിൽ, എങ്ങനെയാണെങ്കിലും ശരി, അമ്പ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയോഗ്യൻ ആയിത്തീരുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് ആ മത്സരത്തിൽ ഒന്നും നേടുവാൻ സാധിക്കാത്തൊരു വ്യക്തി ആയിട്ട് മാറുവാൻ ഇടയാകും. ചിലപ്പോൾ ഒരു മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിലായിരിക്കാം മറ്റൊരു വ്യക്തിയുടെ കൃത്യത. ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയത് ഒരു മില്ലിമീറ്ററോ ഒരു മീറ്ററോ അല്ലെങ്കിൽ എന്താണ് വലിയ വ്യത്യാസമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ എത്ര മാറി എന്നുള്ളത് പ്രശ്നമല്ല. ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തിക്ക് യഥാർത്ഥമായ രീതിയിൽ വേണ്ടതായിട്ടുള്ള നിബന്ധനകളോടുകൂടെ യോഗ്യത അവർക്ക് ലഭിക്കുകയില്ല. ഈ ലക്ഷ്യം തെറ്റിപ്പോകുന്ന ഈ ഒരു സാഹചര്യത്തെ യവന പദത്തിൽ ഹമാർട്ടിയ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും ലക്ഷ്യത്തിലെത്തുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ലളിതമായി ലക്ഷ്യം നഷ്ടപ്പെടുമ്പോഴോ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ്. പ്രത്യേകിച്ച് അമ്പെയ്യുന്നതായിട്ടുള്ള ആ ഒരു പ്രമേയത്തിൽ ഉപയോഗിക്കുന്ന, ആ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. ഈ വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക്, വേദപുസ്തകത്തിലേക്ക് ആ ഒരു തത്വത്തെ നമ്മൾ വിമർത്തനം ചെയ്യുമ്പോൾ അതിനെ പാപം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യം തെറ്റാനിടയുള്ള നമ്മുടെ പ്രവൃത്തിയെ പാപം എന്ന് വിളിക്കുന്നു. പാപം ദൈവിക ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. പാപം ദൈവത്തിനും നമുക്കും ഇടയിലുള്ള ഒരു വിടവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നം വളരെ സങ്കീർണമാക്കി പിശാച് മാറ്റുകയും ചെയ്തു. ഒരിക്കലും നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടേതായിട്ടുള്ള നല്ല ഗുണങ്ങൾ കൊണ്ട് ഉയർന്നു വരുവാനോ നമ്മുടേതായിട്ടുള്ള കുറവുകളെ മാറ്റിയെടുക്കുവാനോ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവമായി ദൈവസമത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ്റെ പേര് യേശുക്രിസ്തു. ആ വ്യക്തിയുടെ പേര് യേശുക്രിസ്തു എന്നായിരുന്നു. ഈ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഏത് മനുഷ്യരെയും പോലെ പാപം ചെയ്യുവാൻ അല്ലെങ്കിൽ പാപത്തോട് കീഴടങ്ങുവാൻ കഴിയുന്നതായ ഒരു മനുഷ്യ പ്രകൃതി എടുത്തിട്ടാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. പാപത്തിന് കീഴടങ്ങുവാൻ കഴിയുന്ന ഒരു പ്രകൃതി, നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു പ്രകൃതിയാണുള്ളത്. അങ്ങനെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പാപം എന്താണെന്ന് നമ്മൾ അറിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളോട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണോ പാപം ചെയ്തപ്പോൾ, ഈ പാപത്തിൻ്റെ അനന്തര ഫലമായിട്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിടവ് ഉണ്ടാകുവാൻ ഇടയായി. നമ്മുടേതായിട്ടുള്ള ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. ഈ ലക്ഷ്യത്തിലേക്ക് തിരികെ നമ്മളെ കൊണ്ടുപോകുവാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ആയിരിക്കേണ്ടതായിട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നല്ല മാതൃക നമ്മുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. എന്താണ്? പാപരഹിതമായ ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ നയിച്ചുകൊണ്ടാണ് യേശു ജീവിച്ചത്. അവനിൽ പാപം ഒട്ടുമില്ല. അവൻ്റെ വാക്കുകളിൽ വഞ്ചനയുമില്ല. ഒന്ന്, അവൻ്റെ പ്രവൃത്തികളിൽ പാപമില്ല. രണ്ട്, അവൻ്റെ വാക്കുകളിൽ പാപമില്ല. ഏറ്റവും സമ്പൂർണമായ പാപരഹിതമായ ഒരു ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടാണ് നമ്മൾക്ക് അതൊരു മാതൃകയാണ് എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞ് അതിനെ നമ്മളോട് പിന്തുടരുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ മനുഷ്യന് കഴിയാതിരുന്ന ഒരു സമയത്ത്, നമ്മുടെ പാപപൂർണമായ വീണുപോയ പാപത്തിൽ വീണുപോയ അവസ്ഥയിൽ നമ്മുടേതായിട്ടുള്ള എല്ലാ യാഗങ്ങളും നമ്മുടേതായിട്ടുള്ള എല്ലാ വഴിപാടുകളും ഒരു അപൂർണമായ വഴിപാടായി ദൈവത്തിൻ്റെ മുമ്പിൽ മാറിയപ്പോൾ, നമ്മൾ അർപ്പിക്കുന്നതെല്ലാം നമ്മുടേതായിട്ടുള്ള നല്ല പ്രവൃത്തികൾ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു വിധമായ ഗുണവും എടുത്തു കാണിക്കും, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ദൈവത്തിൻ്റെ ഗുണത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ, നമ്മളെ ദൈവീകമായിട്ടുള്ള നിലവാരത്തിലേക്ക്, സ്വർഗീയമായ നിലവാരത്തിലേക്ക്, നിത്യരാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരികയും യേശുക്രിസ്തു പാപരഹിതമായ ഒരു ജീവിതം നയിച്ച് നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധിക്കുക എന്നുള്ള വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക എന്ന് നമുക്ക് കാണിച്ചു തന്നു. രണ്ടാമതായി, കർത്താവിൻ്റെ മാതൃക എന്ന് പറയുന്നത് സഹനത്തിൻ്റെ ശ്രേഷ്ഠത തുളുമ്പിയ കാണിച്ചു തന്ന ഒരു മാതൃകയായിരുന്നു. ഒന്ന് പത്രോസ് 2:23 23 വാക്യം കൂടി നമുക്ക്, അല്ലെങ്കിൽ താഴേക്കുള്ള ചില വാക്യങ്ങൾ കൂടി ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 23 തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുക എത്രേ ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു ഗുണം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവ്, ഈ ലോകത്തിൻ്റെ തന്നെ അധിപതി, പ്രപഞ്ചത്തിൻ്റെ അധിപതിയായവൻ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ, യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ, ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കുവാൻ കഴിയാത്തതായ ഒരുപറ്റം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ നല്ല പ്രവൃത്തികളിൽ പോലും കുറ്റം കണ്ടുപിടിക്കുവാനും അവനെ ശകാരിക്കുവാനും ശപിക്കുവാനും ഒക്കെ തുടങ്ങിയതായിട്ടുള്ള ഒരു കാലത്ത്, ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു വളരെ സഹനത്തോടുകൂടെ, ശാന്തതയോടുകൂടെ അവരെ നേരിട്ടു, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ശകാര ശരങ്ങളെ നേരിട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു അനുഭവിച്ചിട്ടുണ്ട്. നന്മയ്ക്ക് വേണ്ടി നിന്നിട്ടും കിട്ടിയത് തിന്മ മാത്രമാണ്. നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും ശാപവാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുവാൻ ഇടയായി. തൻ്റെ കന്നത്തടിച്ചവൻ്റെ കവിളത്ത് തലോടുന്ന ഒരു സാഹചര്യം കർത്താവ് ഒരു മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു കവിളത്ത് അടിച്ചാൽ മറ്റേ കവിളും കൂടി കാണിച്ചു കൊടുക്കുവാനുള്ള അത്രയും ഹൃദയ വിശാലതയുടെ മാർഗം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മളോട് ജീവിക്കുവാൻ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക. ഇങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിനെ പിന്തുടരണമെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട്, യേശു ക്രിസ്തു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്ഷേമ തൽപരനായിരുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്താണ് ഈ വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത്? നമ്മളെക്കുറിച്ച് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയ സഹോദര, നമുക്ക് യേശു ക്രിസ്തു ഉത്തമമായ മാതൃകകളെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ഈ മാതൃകകളെ നമുക്ക് അല്പസമയം മാത്രമേ ഇന്ന് ചിന്തിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. കഴിയുമെങ്കിൽ നമുക്ക് ഇനിയും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കതിന് സമയം നാളെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേരാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മാതൃകകളെ പിന്തുടരുവാൻ, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് നാളെയും ഒരു മനസ്സോടുകൂടി കടന്നു വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ മടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങ് ദൈവസ്വരൂപത്തിലിരിക്കെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്നു എന്ന് ചിന്തിക്കുന്നത് എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഭൂമിയിലേക്ക്, ഈ പാപികൾ താമസിക്കുന്ന ഭൂമിയിലേക്ക് അങ്ങ് കടന്നു വരികയും അങ്ങ് പാപരഹിതനായി ഉത്തമമായ മാതൃക ഞങ്ങളുടെ മുമ്പിൽ ഒരുക്കി ഞങ്ങളെ അങ്ങയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ക്ഷേമ ഉള്ളവനായി, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിവൃദ്ധിയെ മാനിക്കുന്നവനായി, ആഗ്രഹിക്കുന്നവനായി ഞങ്ങളുടെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാതൃകകളെ പിന്തുടരുവാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഇന്നത്തെ തിരുവചന ശുദ്ധിയോടുകൂടെ ഞങ്ങൾ ഇരുന്നത് കൊണ്ട് നന്ദി പറയുന്നു. നമുക്ക് നാളെയും കടന്നു വരുവാൻ ഞങ്ങൾ സഹായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായിട്ട് ആവേ. ആമേൻ. രക്ഷകൻ പിതാവിൻ സന്നിധി
െ ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.